SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
നമസ്കാരം. ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അബ്രാഹ്മണ ശാന്തിമാരെ നിയമിക്കാനുള്ള, പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽ നിന്ന് പോലും ശാന്തിമാരെ നിയമിക്കാനുള്ള ഒരു തീരുമാനം കേരളം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ദളിത് വിഭാഗത്തിൽ നിന്ന് പോലും ശാന്തിമാർ എത്തുന്നത്. എങ്ങനെയാണ് യോഗക്ഷേമ സഭ ഇതിനെ കാണുന്നത്?
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വർഷങ്ങളായിട്ട് അബ്രാഹ്മണര് ശാന്തി സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഉണ്ട്. ഈ അബ്രാഹ്മണർ എന്ന് പറയുന്നതായ വ്യക്തികളെ മുഴുവൻ തന്നെ ശാന്തി നിയമനത്തിലേക്ക് കൊണ്ടുവരികയും ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് കോഴ്സുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ളതായ തന്ത്രിമുഖ്യന്മാർ തന്നെയാണ്. ശാന്തി കോഴ്സുകൾ അവർക്ക് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ശാന്തി കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദളിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നു മാത്രമല്ല, അബ്രാഹ്മണനായിരിക്കുന്ന നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു വാദം, ഈ താന്ത്രിക വിധി പ്രകാരം നടക്കുന്നതായ ക്ഷേത്രങ്ങളിലെല്ലാം തലമുറ തലമുറകളായിട്ട് ഷോഡശ സംസ്കാരം നിലനിർത്തിപ്പോരുന്നതായ ബ്രാഹ്മണരാണ് ശാന്തി കഴിച്ചു വരുന്നത്. ആ ഒരു സംവിധാനം നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് യോഗക്ഷേമ സഭയുടെ ശക്തമായിട്ടുള്ളതായ വാദം.
എന്തുകൊണ്ടാണത്?
ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് പൂവല് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാല് ഈ ബ്രഹ്മത്വം ലഭിക്കണമെന്നില്ല. കാരണം തലമുറ തലമുറകളായിട്ട് ആർജിക്കുന്നതായ ഒരു സംസ്കാരമാണ് ബ്രാഹ്മണ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ വരെ മത്സ്യമാംസാദികളെല്ലാം സേവിച്ച് ഇന്ന് സുപ്രഭാതത്തില് ഒരു പൂണൂലിട്ട് വന്നിട്ട് ഞാൻ ബ്രാഹ്മണനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളതായ ഒരു കാര്യം തന്നെയാണ്. താന്ത്രിക വിധിയും അങ്ങനെയാണ് പറയുന്നത്. താന്ത്രിക വിധികളെല്ലാം തന്ത്ര സമുച്ചയമായി കഴിഞ്ഞാലും ഏത് താന്ത്രിക ഗ്രന്ഥമായി കഴിഞ്ഞാലും അതില് ബ്രാഹ്മണൻ എന്ന് പറയുന്നതായ ഒരു വിധ ഒരു ഒരു സംസ്കാരത്തിന് ഏത് തരത്തിലുള്ളതായ രീതി ഉണ്ടാകണം, അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന സംവിധാനം സിദ്ധാന്തമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു ആനുകൂല്യം, വിദ്യാഭ്യാസപരമായിട്ട് തൊഴിൽപരമായിട്ട് മറ്റുള്ളതായ ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നത് ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നതായ പരീക്ഷകൾ പാസ്സായി കഴിഞ്ഞാൽ അവരെല്ലാം ബ്രാഹ്മണരായി എന്നുള്ളതാണ്. അങ്ങനെയാവും എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ളതായ എല്ലാ ആൾക്കാരെയും ഇത്തരത്തിൽ ഓരോ പരീക്ഷകളും നടത്തിയിട്ട് അവരെല്ലാം ബ്രാഹ്മണരായി കണ്ടിട്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണ സംസ്കാരമുള്ളവരായി കണ്ടിട്ട് ഈ സംവരണം എന്ന് പറയുന്നതായ ഈ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ എടുത്തു കളയുന്നതിന് എന്താ ഗവൺമെന്റിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം.
തീർച്ചയായും. ഇതിലിപ്പോ ഞാൻ താങ്കൾ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബ്രാഹ്മണ്യത്തിലേക്ക് എത്തുന്നതും രണ്ടാമത്തേത് ഈ ഒരു ശാന്തി എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തുന്നതും. ബ്രാഹ്മണ്യത്തിലേക്ക് എത്തുന്ന കാര്യം തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രാഹ്മണ്യം പലപ്പോഴും പറയുന്നത് ദ്വിജൻ എന്നാണ് പറയുന്നത്, രണ്ട് ജന്മമുള്ളവൻ എന്ന രീതിയിൽ പറയാറുണ്ട്. അതായത് ജന്മം കൊണ്ടല്ല ഒരാൾ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നതെന്ന് ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ച തന്നെ ഒരുപാട് പേർ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ കർമ്മത്തിലൂടെ ബ്രാഹ്മണനായി എത്തുകയാണെങ്കിൽ പിന്നീട് എന്തിനാണ് അതിനെ എതിർക്കുന്നത്?
അല്ല, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കർമ്മം. ഒരു സംസ്കാരം, പിന്നെ ഒരു സംസ്കാരത്തിലേക്ക് ഒരു വ്യക്തി ഒരു സംസ്കാരം വിട്ടുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കുറെ പുസ്തകങ്ങൾ പഠിച്ചതിനെ കൊണ്ട് വേറൊരു സംസ്കാരത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന സാധിക്കുവോ? കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഗർഭാധാനം മുതൽ ഉണ്ടാകുന്ന ഷോഡശ ക്രിയകളുണ്ട്, ഉപനയനമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഴാമത്തെ വയസ്സിൽ ഉപനയനം കഴിഞ്ഞ് 3 വർഷക്കാലം ചമതയിട്ട് അവരെ മന്ത്രതന്ത്രാദികളെല്ലാം പഠിച്ച് 11-ാമത്തെ വയസ്സിൽ സമാവർത്തനം കഴിച്ചിട്ട് ആണ് പൂജാധികാരം എനിക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രമപ്രകാരം ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഒരു സമുദായം ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കുറെ പുസ്തകങ്ങൾ പഠിച്ചിട്ട് അവരത് പാസ്സായിട്ട് ഒരു സംസ്കാരത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ അവർ ബ്രാഹ്മണരായി എന്ന് അവകാശപ്പെടുന്നതിൽ എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് സമൂഹം വിലയിരുത്തണം.
ബ്രാഹ്മണ്യം എന്നൊരു കാര്യം ഇല്ലെങ്കിൽ പോലും ബ്രാഹ്മണരായെന്ന് അവകാശപ്പെടാതെ മറ്റുള്ളവർ, ദളിത് വിഭാഗം ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രങ്ങളിലെ ശാന്തി ജോലിക്കായി എത്തുന്നതിനെ എതിർക്കുന്നുണ്ടോ? കാരണം ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയായിരുന്നു.
ഇല്ല. കാരണം ഇവിടെ വളരെ മുമ്പ് തന്നെ, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നമുക്ക് പറയണ, നമുക്ക് മലബാറിലായി കഴിഞ്ഞാലും തെക്കൻ ദിക്കുകളിലായി കഴിഞ്ഞാലും ഓരോരുത്തരുടെ പിന്നെ ജാതീയമായിരിക്കുന്ന പൂജാ സംവിധാനങ്ങള് അല്ലെങ്കിൽ പിന്നെ ക്രിയകള്, ഇവിടെ മാന്ത്രിക ക്രിയകളായാലും മറ്റുള്ളതായ ആരാധനാ ക്രിയകളായാലും നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഉദാഹരണമായിട്ട് മലബാർ ഭാഗങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ളതായ കാവുകളിൽ ഉണ്ടാകുന്നതായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതത് സമുദായത്തിൽപ്പെടുന്നതായ അന്തിത്തിര്യന്മാർ എന്ന് പറയുന്നതായ ആൾക്കാരാണ് ബ്രാഹ്മണരിൽ. പിന്നെ വാർഷികത്തിന് മാത്രം ഒരു ദിവസം അവിടെ അവിടെ തന്ത്രം നടത്തുന്നതായ ഏത് തന്ത്രിയാണോ ആ തന്ത്രി അവിടെ ചെന്ന് പുണ്യാഹം ചെയ്ത് അവിടെ ഒരു പൂജ നടത്തിയിട്ട് വരും. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ എത്രയോ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൗളാചാരം എന്നാണ് ഇതിന് ഇങ്ങനെയുള്ളതായ സംവിധാനങ്ങൾ പറയുന്നത്. ആ കൗളാചാര പ്രകാരം എത്രയോ തലമുറകൾക്ക് മുമ്പ് തന്നെ ഇവരൊക്കെ പൂജാവിധികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പൂജകളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിനെ എത്രയോ തലമുറകളായിട്ട് നീണ്ടു നിൽക്കുന്നതായ നിലനിൽക്കുന്നതായ ഈ സംവിധാനങ്ങളെ ഈ വിശ്വാസങ്ങളെ മുഴുവൻ തന്നെ തകിടം മറിക്കുന്നതായ ഒരു ഒരു അവസ്ഥാ വിശേഷമാണ് ഇവിടെ ഉണ്ടാകുന്നത്.
തീർച്ചയായും താങ്കൾ പറയുന്ന അംഗീകരിക്കുന്നു. കാരണം ഒരുപാട് ക്ഷേത്രങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതെല്ലാം അത് മറ്റ് പലതരത്തിലുള്ള ക്ഷേത്രങ്ങളാണ്, പലതരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ താങ്കൾ ഈ പറയുന്ന ഷോഡശ സംസ്കാരം ഉള്ള ക്ഷേത്രങ്ങൾ അവിടേക്കും ഇത്തരത്തിൽ കൃത്യമായി താന്ത്രിക വിധികൾ പഠിച്ചുകൊണ്ട് ആൾക്കാർ വന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ചാതുർവർണ്ണയ സംസ്കാരം നിലനിന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലികൾ കൃത്യമായി പറഞ്ഞിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അന്ന് ബ്രാഹ്മണർക്ക് പൂജകൾ മാത്രമായിരുന്നു ജോലിയെങ്കിൽ ഇന്ന് മറ്റെല്ലാ മേഖലകളിലും ബ്രാഹ്മണരുണ്ട്. അത്തരത്തിൽ അന്ന് ബ്രാഹ്മണർ ചെയ്തിരുന്ന മേഖലകളിലേക്ക് മറ്റുള്ളവരും അതുപോലെ കടന്നു വരട്ടെ, ഈ ഷോഡശ സംസ്കാരമുള്ള ക്ഷേത്രങ്ങളിൽ പോലും കടന്നു വന്നാൽ എന്താണ് അതിൽ കുഴപ്പം?
പക്ഷേ ഈ ബ്രാഹ്മണ്യ എന്തുകൊണ്ട് ഇപ്പോഴും ഈ കടന്നു വരുന്നതായ ആൾക്കാര് ആർജിത ബ്രാഹ്മണർ എന്ന് അല്ലേ അവർ സ്വയം വിളിക്കപ്പെടുന്നത്? ബ്രാഹ്മണർ എന്ന് അവർ പറയുന്നില്ലല്ലോ, ഉണ്ടോ? എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇപ്പോൾ ശരി, ഇപ്പൊ ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്നതായ ദളിതൻ ഉൾപ്പെടെ എന്താ പറയുന്നത്? ഞാൻ ബ്രാഹ്മണനാണ് എന്ന് അവർ അവകാശപ്പെടുന്നില്ല, ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നില്ല. ആർജിത ബ്രാഹ്മണൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദേവസ്വം ബോർഡിന് തന്നെ സംശയമുണ്ട്, ഈ ബ്രാഹ്മണ്യം ആർജിക്കാൻ പറ്റുന്നതാണോ, അല്ല ജന്മസിദ്ധമായിരിക്കുന്നതായ ഒരു അംശം കൂടി അതിൽ ഉണ്ടാകണോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള നിർവചനം ആദ്യം ദേവസ്വം ബോർഡ് തരട്ടെ. ആ ആർജിത ബ്രാഹ്മണൻ എന്നു അന്നവരെ ബ്രാഹ്മണൻ എന്ന് തന്നെ പറഞ്ഞാൽ പോരെ. ബ്രാഹ്മണൻ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ഇത്രയും കാലം ബ്രാഹ്മണർക്ക് ഒരു ആനുകൂല്യങ്ങളും നൽകാതിരുന്നതായ ഈ അവസ്ഥയിൽ നിന്ന് ഇനിയുള്ളതായ കാലഘട്ടത്തിൽ അവർ ഞങ്ങൾ ഉൾക്കൊള്ളാം, ശരി, ഒരു വാദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ഇവരെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇവർക്ക് നൽകുന്നതായ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും തരാൻ തയ്യാറാണോ? അല്ല, ഈ ഞങ്ങൾക്ക് തരാതിരിക്കുന്നതായ അതേ അവസ്ഥകൾ ഇത്തരത്തിൽ ബ്രാഹ്മണരായി മാറുന്നതായ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുവോ? ഇല്ലല്ലോ. ഇപ്പൊ യഥാർത്ഥത്തില് സമൂഹത്തിനെ വിഘടിക്കുക, സമൂഹത്തിന് ഇല്ല ബ്രാഹ്മണത ഇല്ലാതാക്കുക, ഇവിടെ ഇത്തരത്തിൽ ഏത് ദളിതനായി കഴിഞ്ഞാലും ശരി ആരായി കഴിഞ്ഞാലും ഇത്തരത്തിൽ ആർജിച്ചുകൊണ്ട് ബ്രാഹ്മണനായി എന്ന് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ പറയുമ്പോൾ അവർക്കെല്ലാം ആനുകൂല്യങ്ങളും നൽകുകയും എന്നാൽ ഇവിടെ ഒരു തലമുറ ഒരു 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 വിഭാഗം ആൾക്കാര് ജീവിതോപാധിയായി ശാന്തിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്നതായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് യാതൊരു ആനുകൂല്യവും കൊടുക്കാതെ കണ്ട് തള്ളിക്കളയുകയും ഈ കടന്നു വരുന്നതായ ആൾക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് തന്നെ ഇരട്ടത്താപ്പാണത്.
സുബ്രഹ്മണ്യം, ഇപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു സംവരണത്തിലൂടെയും അല്ല ഞാൻ കടന്നു വന്നിരിക്കുന്നത്, മറിച്ച് പരീക്ഷ എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ, മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ പറയുന്ന രീതിയിൽ എല്ലാ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണ്യം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് താൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മനസ്സുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുകയും ശരീരം കൊണ്ട് ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് അർഹതപ്പെട്ടതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക്
ഞങ്ങൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിനെ ബഹുമാനിക്കുന്നു. അവിടെ ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നതായ തന്ത്രിശേഷന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിനോട് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപാര പാണ്ഡിത്യമുള്ളതായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഉള്ളതായ പാണ്ഡിത്യത്തിനെ ബ്രാഹ്മണ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തിനെ കൈവപ്പുകയാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന് സന്തോഷത്തോടെ കാണുകയാണ്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഞങ്ങൾക്ക് ഈ ദളിതൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തി വന്നു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അബ്രാഹ്മണൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നു എന്നുള്ളത് കൊണ്ടോ, മറ്റ് സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തി വന്നു എന്നുള്ളത് കൊണ്ടോ ഉള്ളതായ പ്രശ്നമല്ല. ഇത്തരത്തിൽ കടന്നു വരുന്നിട്ട് ഇവരൊക്കെ ബ്രാഹ്മണരായി എന്ന് ദേവസ്വം ബോർഡും സർക്കാരും അവകാശപ്പെടുന്നു. അങ്ങനെ അവകാശപ്പെടുമ്പോൾ ബ്രാഹ്മണരായി ജീവിക്കുന്ന, തലമുറകളായി ബ്രാഹ്മണ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഈ ഞങ്ങളെ പോലുള്ളതായ ആൾക്കാർക്ക് ഒരാനുകൂല്യങ്ങൾ ഒന്നുമില്ല. വിദ്യാഭ്യാസം പോലും വേണ്ട വിധത്തിൽ നടത്താൻ പറ്റാതെ കണ്ട പ്രാരബ്ധം അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഇന്ന് ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. അവരെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അവസ്ഥകളെ കണ്ടറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സർക്കാരുകൾ തയ്യാറാവുന്നില്ല? ഒരു സുപ്രഭാതത്തിൽ ചാല ബസാറിൽ നിന്നും 1.5 രൂപയ്ക്ക് ഒരു പൂണൂലിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലും ശാന്തിയാകാം, അവൻ ബ്രാഹ്മണനാകാം. അവന്റെ സർട്ടിഫിക്കറ്റിൽ പോലും അവൻ ബ്രാഹ്മണൻ എന്ന് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അത്തരത്തിൽ എന്താണ് സംഭവമുള്ളത്? താങ്കൾ ഈ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിന് എന്താണ് അടിസ്ഥാനമുള്ളത്?
എത്രയോ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കുക, എനിക്കറിയാം സർട്ടിഫിക്കറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ പരിചയമുള്ള
ആൾക്കാർ. സംവിധാനത്തിന്റെ മറ്റൊരു കുഴപ്പമാണ്, പക്ഷെ ഇത്തരത്തിൽ ചാല ബസാറിൽ നിന്ന് 1.5 രൂപയ്ക്ക് പൂണൂൽ മേടിച്ചിട്ടുണ്ടെന്ന് ഒരാൾക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പഠിച്ചു വന്ന അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്?
അല്ല, ആ ഒരു സംവിധാനം ഇപ്പൊ തിരുവിതാംകൂറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അല്ല, ഞാൻ അതാ പറഞ്ഞിരിക്കുന്നു, ഈ പാണ്ഡിത്യമുള്ളതായ ആൾക്കാർ ഞങ്ങൾ ബഹുമാനിക്കുന്നു.
അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാണ്ഡിത്യമുള്ളവരെ പൂർണ്ണമായും ഷോഡശ സംസ്കാരമുള്ള ക്ഷേത്രങ്ങളിൽ പോലും പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല, പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നില്ല? അവർ വരട്ടെ, അവർ വന്ന് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഷോഡശ സംസ്കാരമുള്ള ക്ഷേത്രങ്ങളിൽ പോലും പൂജ ചെയ്യട്ടെ എന്നെന്തുകൊണ്ട് പറയുന്നില്ല പാണ്ഡിത്യമുള്ളവർ?
അല്ല, ഇത് വർഷങ്ങളായിട്ടിപ്പോ ഇന്നിപ്പോ മാത്രം ഇത് ഇതിപ്പോ കുറേം കൂടെ വിവാദമാക്കി എന്നല്ലാതെ കണ്ട് വർഷങ്ങളായി 10-15 വർഷമായിട്ട് ഇവിടെ അബ്രാഹ്മണരായിരിക്കുന്ന ആൾക്കാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ശാന്തി കഴിക്കുന്നുണ്ടല്ലോ, ഇതുവരെ ഒരാളും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് ബ്രാഹ്മണർ എന്ന് പറയുന്നതായ സമൂഹത്തിനെ ഇടിച്ചു താഴ്ത്തുന്നതായ ഒരവസ്ഥാ വിശേഷത്തിലേക്ക് പല ആൾക്കാരും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രസ്താവന ഇറക്കുമ്പോഴാണ് ഞങ്ങളുടെ മനോവേദന പുറത്തു വരുന്നത്.
സ്വാഭാവികമായിട്ട് അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിപ്പോൾ ഹൈന്ദവ സംഘടനകൾ എല്ലാം തന്നെ ഇതിനെ അനുകൂലിക്കുകയാണ്, പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയോ ക്ഷേത്ര സംരക്ഷണ സമിതിയോ പോലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ ഇത് ആവശ്യപ്പെടുകയും ഈ ഒരു തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയുമാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇതിനെതിരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾക്ക് പൂർണ്ണമായും എതിരാണ് എന്നുള്ളതാണോ?
അങ്ങനെ വരാൻ സാധ്യതയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പിന്നെ ഹിന്ദു ഐക്യവേദിയായി കഴിഞ്ഞാലും മറ്റേത് ഹൈന്ദവ സംഘടന ആയി കഴിഞ്ഞാലും അവരെല്ലാം ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതായ ആൾക്കാരാണ്. ഈ സംഘടനകളെല്ലാം തന്നെ എന്തുകൊണ്ട് ഞങ്ങളെ പോലുള്ളതായ ബ്രാഹ്മണരുടെ സങ്കടങ്ങൾ കാണുന്നില്ല? ഹിന്ദുക്കളിൽ പെടുന്നതായ ഒരു വിഭാഗമാണ് നമ്പൂതിരിമാരും അതുപോലെ തന്നെ പോയിറ്റിമാരും ഭട്ടതിരിമാരും അതുപോലെ തന്നെ മൂസതുമാരും ഉൾപ്പെടെയുള്ളതായ ബ്രാഹ്മണന്മാരും. എന്തുകൊണ്ട് അവരുടെ ദുഃഖങ്ങള് അവരുടെ പ്രയാസങ്ങള് കാണുന്നില്ല?
തീർച്ചയായും
എന്നുള്ളത് തന്നെയാണ് യോഗക്ഷേമ സഭയുടെ നിലപാട്.
തീർച്ചയായും. ഒരുപക്ഷെ അപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അപ്പോൾ മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ബ്രാഹ്മണ സമുദായത്തിനും നമ്പൂതിരി സമുദായത്തിനും എല്ലാം ലഭിക്കണം എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം.
തീർച്ചയായിട്ടും. അതെ,
വളരെയധികം നന്ദി ശ്രീ എ വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഇത്രയും ചോദ്യങ്ങൾക്ക് ഓസ്ട്രേലിയൻ മലയാളികളോട് മറുപടി പറഞ്ഞതിന്
സന്തോഷം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.